Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 30-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 34 മുതൽ 40 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു സിനഗോഗിൽ തീപിടുത്തമുണ്ടായി. പിന്നെ അവശേഷിച്ചത് വിശുദ്ധ ഗ്രന്ഥച്ചുരുളിൻ്റെ 2 താളുകൾ മാത്രമാണ്. കത്തിച്ചാമ്പലായ അവശിഷ്ടങ്ങളെ നോക്കിക്കൊണ്ട് വൃദ്ധനായ അവിടുത്തെ റാബായി തൻ്റെ നീണ്ടുവെളുത്ത താടിമീശയിൽ തടവിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നന്നായി, വളരെ നന്നായി. ഈ 2 ചുരുൾ തുണ്ടഴിച്ച് ബാക്കിയുള്ളതൊക്കെ കത്തിപ്പോയത് നന്നായി. അപ്പോൾ അവിടെ തടിച്ചുകൂടിയിരുന്ന വിശ്വാസികൾ ഇത് കേട്ട് ഏറെ ക്ഷുഭിതരായി. സമൂഹത്തിൻ്റെ ആത്മീയ അടിസ്ഥാനമായ തോറ 2 പേജൊഴികെ ബാക്കിയെല്ലാം കത്തി നശിച്ചിട്ടും ഖേദമില്ലാത്ത ഈ റാബായിയുടെ മനോഭാവത്തെ അവർ കുറ്റപ്പെടുത്തി. എന്നാൽ റാബായി പതറിയില്ല. അദ്ദേഹം പറഞ്ഞു, ബാക്കി ലഭിച്ച തോറായിയുടെ താളുകളിൽ ശ്രദ്ധേയമായ 2 ചോദ്യങ്ങളാണ്. നോക്കുക, 1, നീ എവിടെയാണ്? 2, നിന്റെ സഹോദരൻ എവിടെയാണ്? 2 എത്ര പ്രസക്തമായ ചോദ്യങ്ങളാണ്. ബാക്കിയുള്ളതൊക്കെ കഥയാവട്ടെ ചരിത്രമാവട്ടെ, ചോദ്യത്തിൻ്റെ അനുബന്ധം മാത്രമാണവ. ഒരാൾക്ക് ജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാനും ജീവിതയാത്ര തുടരാനും സ്നേഹത്തിൻ്റെ ഈ കൽപ്പന മതിയല്ലോ, സ്നേഹത്തിൻ്റെ ഈ കൽപ്പന മാത്രം മതിയല്ലോ. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ കത്തിപ്പോയതിൽ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് വയോവൃദ്ധനായ റാബായി ജനങ്ങളെ സാന്ത്വനപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആശ്ചര്യത്തോടെയാണ് അവർ ശ്രദ്ധിച്ചത്, ശ്രവിച്ചത്. സ്നേഹത്തിൻ്റെ കൽപ്പനയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പരാമർശിക്കുന്നത്. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു, ക്രിസ്തു ഉദ്ബോധിപ്പിക്കുന്നു. ദിവസത്തിൽ 2-3 പ്രാവശ്യം ഇസ്രായേലിയർ ഉരുവിടുന്ന പ്രാർത്ഥനയാണ് ക്ഷമാ ഇസ്രായേൽ. ഇസ്രായേല്യരെ ശ്രവിക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കുക, സ്നേഹിക്കുക. തീർന്നില്ല. പിന്നെ കൽപ്പനയുടെ 2-ാം ഭാഗവുമുണ്ട്. അത് ക്രിസ്തു കണ്ടുപിടിക്കുന്നതല്ല, മറിച്ച് പഴയ നിയമത്തിൽ നിന്നുമുള്ള ലേവിയരുടെ ഗ്രന്ഥത്തിലെ 1 വാക്യം 1-ാം ഭാഗത്തോട് കൂട്ടിച്ചേർത്തതാണ്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, അയൽക്കാരനെയും സ്നേഹിക്കുക. അങ്ങനെ ഇന്നത്തെ സുവിശേഷം നമുക്ക് പകർന്നു നൽകുന്നത് സ്നേഹത്തിൻ്റെ കൽപ്പനയുടെ നവമായൊരു വീക്ഷണമാണ്. കൽപ്പനയുടെ 2 ഭാഗങ്ങൾക്കും അവിഭക്തവും പരസ്പര പൂരകവുമായ സ്വഭാവമുണ്ടെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. അവ ഒരു നാണയത്തിൻ്റെ 2 പുറങ്ങൾ പോലെയല്ലേ? അതിനാൽ കാണപ്പെടുന്ന സഹോദരനെയോ സഹോദരിയെയോ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനാവില്ല. അതിനാൽ പറയാം, ദൈവസ്നേഹം സഹോദരസ്നേഹത്തിൽ പൂർണ്ണമാകുന്നു, സഹോദരസ്നേഹം അതുപോലെ ദൈവസ്നേഹത്തിൽ ബലപ്പെടുന്നുവെന്ന്. ഒരു ചെറിയ വിത്ത് മണ്ണിൽ വീണ് മുളച്ച് മുള തളിർത്തു വളർന്ന് ചെടിയായി വലിയ വൃക്ഷമായി ആകാശം മുട്ടുമ്പോഴാണോ എപ്പോഴാണ് ദൈവരാജ്യം ഒരു പൂർണ്ണ അനുഭവമായി മാറുന്നത്? ഇല്ല. ചെടി മുളച്ചു വലുതായി അതിൽ ആകാശപ്പറവുകൾക്ക് ചേക്കേറാൻ ചില്ലകളിൽ ഇടം കരുതുകയും നൽകുകയും ചെയ്യുമ്പോഴാണ് ദൈവരാജ്യം യാഥാർത്ഥ്യമാകുന്നത്. അങ്ങനെ പ്രകൃതിയിൽ തന്നെ ഒരു പാരസ്പരികത ഉണ്ടാകുമ്പോഴാണ്, യാഥാർത്ഥ്യമാകുമ്പോഴാണ് ദൈവരാജ്യം യാഥാർത്ഥ്യമാകുന്നത്, ദൈവരാജ്യം ആഗതമാകുന്നത്. മനുഷ്യജീവിതത്തിൽ ഉണ്ടാകേണ്ട ആത്മീയതയുടെ സമഗ്രതയെക്കുറിച്ചാണ് ഇന്നത്തെ ക്രിസ്തുമൊഴികൾ പരാമർശിക്കുന്നത്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക, പിന്നെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. എന്നിട്ടും ചില നേരങ്ങളിൽ നാം കഠിനഹൃദയരാകുന്നു, മുഷ്ടി ചുരുട്ടി ആകാശത്തോട് ദൈവത്തോട് മറുതലിക്കുന്നു. എന്നിട്ട് നിഷേധിച്ച് പറയുന്നു, എന്ത്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ? എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ ഞാനല്ല. അങ്ങനെ എൻ്റെ സ്വാർത്ഥതയുടെ കൂടാരത്തിന് മുകളിലപ്പോൾ ശാപത്തിൻ്റെ വെള്ളിടി വീഴുന്നു. ഇനി മുതൽ നീ വിത്ത് വിതച്ച ഭൂമി ഫലം തരില്ല. ജീവിതാന്ത്യത്തോളം നീ അലയുന്നവനായിരിക്കും. അതായത്, സഹോദരനെ വിദ്വേഷിക്കുന്ന നിനക്ക് ഒരിക്കലും മനഃശാന്തി ഉണ്ടാകില്ല. അതിനാൽ തൻ്റെ സഹോദരൻ്റെയും സഹോദരിയുടെയും കാവൽക്കാരൻ താനല്ലെന്ന് കരുതുന്നവരൊക്കെ അശാന്തിയുടെ ഊടുവഴികളിലൂടെ ഉഴറി നടക്കേണ്ടി വരും. പിന്നെ ഒടുവിലത്തെ നിശ്വാസത്തോളം ആകുലപ്പെടേണ്ടി വരുമെന്നാണ് ഇതിനർത്ഥം. നെഞ്ചിൽ കൈവച്ച് പറയാൻ നമുക്ക് സാധിക്കണം, അതെ, ഞാൻ തന്നെയാണ് എൻ്റെ സഹോദരൻ്റെയും സഹോദരിയുടെയും കാവൽക്കാരൻ. ഇന്നത്തെ ആദ്യ വായന പുറപ്പാട് ഗ്രന്ഥം പറയുന്നത് ശ്രദ്ധിക്കാം. നിങ്ങൾ പരദേശികളെ ഞെരുക്കയോ ദ്രോഹിക്കയോ അരുത്. വിധവയെയോ അനാഥരെയോ നിങ്ങൾ പീഡിപ്പിക്കരുത്. നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും പിന്നെ അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും. എൻ്റെ കോപമപ്പോൾ നിങ്ങളുടെ മേൽ ജ്വലിക്കും. അതുപോലെ എസേക്കിയൽ പ്രവാചകന്റെ വാക്കുകളും കരുത്തുറ്റതാണ്. നിന്റെ സഹോദരനോ സഹോദരിയോ അപരാധത്തിൽ ജീവിച്ച് അതിൽ തന്നെ മരിച്ചിട്ട് നീ അവനെ ഒരിക്കലും തിരുത്തുന്നില്ലെങ്കിൽ അവൻ്റെയോ അവളുടെയോ മരണത്തിനുത്തരവാദി നീ തന്നെ നീ തന്നെ. അതിനാൽ നിന്റെ സഹോദരൻ്റെയും സഹോദരിയുടെയും കാവൽക്കാരൻ നീയെന്ന് പ്രവാചകൻ തറപ്പിച്ചു പറയുന്നു. ഹേ മനുഷ്യപുത്ര, നിന്റെ ഗോത്രത്തിൻ്റെ കാവൽക്കാരൻ നീ തന്നെ, അതെ നീ തന്നെ. ദൈവം സ്നേഹമാണ്. ദേവോസ് കാരിതാസ് എസ്ത് എന്ന ചാക്രിക ലേഖനത്തിൽ മുൻ പാപ്പ ബെനഡിക്ട് പതിനാറാമൻ ദൈവസ്നേഹത്തെയും സഹോദരസ്നേഹത്തെയും മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. ക്രൈസ്തവൻ ദൈവസ്നേഹം പ്രകടമാക്കുന്നത് ലോകത്ത് തനിക്കു ചുറ്റുമുള്ള സഹോദരങ്ങളെ, അതായത് കുടുംബത്തിലും അയൽപ്പക്കത്തും ജോലിസ്ഥലത്തും ജീവിത പരിസരങ്ങളിലും ഉള്ളവരെയൊക്കെ സ്നേഹിച്ചുകൊണ്ടാണെന്ന് പാപ്പ വ്യക്തമാക്കുന്നു. സഹോദരസ്നേഹത്തെയും ദൈവസ്നേഹത്തെയും സമുന്നത കൽപ്പനയായിട്ടല്ല ക്രിസ്തു പഠിപ്പിക്കുന്നത്, മറിച്ച് അത് കൽപ്പനകളുടെ കാതലും ഹൃദയവും കേന്ദ്രവുമായിട്ടാണ്, അല്ലാതെ ഒരു ഉച്ചസ്ഥായി ആയിട്ടല്ല. അതിനാൽ അവിടമാണ് ഈ ഹൃദയമാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം. അവിടേക്ക് എല്ലാം മടങ്ങിയെത്തുന്നു. അങ്ങനെ പഴയ നിയമത്തിലെ സ്നേഹത്തിൻ്റെ കൽപ്പനകളെ കൂട്ടിയിണക്കിയും നവീകരിച്ചും ദൈവസ്നേഹത്തിനും സഹോദരസ്നേഹത്തിനും സമാനത കൽപ്പിച്ചും സ്നേഹത്തിൻ്റെ നവമായൊരു പ്രമാണത്തിലേക്ക് സകലരെയും, വലിയവനെയും ചെറിയവനെയും പാവങ്ങളെയും പരിത്യക്തരെയും ക്രിസ്തു ആശ്ലേഷിക്കുന്നു. അതിനാൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അളവുകോൽ സ്നേഹമാണ്. അളവുകോൽ സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ആത്മാവ് വിശ്വാസവുമാണ്. അതിനാൽ നാം എത്രത്തോളം സ്നേഹമുള്ളവരാണെന്ന് അനുദിനം ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നല്ലതെന്ന് പറയാവുന്നൊരു സാമൂഹിക ജീവിതത്തെയോ ആത്മീയ ജീവിതത്തെയോ സ്നേഹജീവിതത്തിൽ നിന്നും ഒരിക്കലും വേർതിരിക്കാനാവില്ല. അതുപോലെ കൗദാശിക ജീവിതത്തെയോ പ്രാർത്ഥനാ ജീവിതത്തെയോ ദൈവാനുഭവത്തെയോ സഹോദരങ്ങളുമായുള്ള സ്നേഹക്കൂട്ടായ്മയിൽ നിന്നും ഒരിക്കലും നമുക്ക് വേർതിരിക്കാനാവില്ല. അതിനാൽ വിശ്വാസത്തെ വിലയിരുത്തുമ്പോൾ മനുഷ്യരുടെ സ്നേഹജീവിതമാണ് വിശ്വാസ ജീവിതത്തിന് ആധാരം. സ്നേഹത്തിൻ്റെ ആത്മാവാണ് വിശ്വാസമെന്ന് പറയാം. സ്നേഹമില്ലെങ്കിൽ വിശ്വാസമില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞത്, മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്ത് ജീവിച്ചാലും വാനവരാജ്യത്തെ വാരുളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ എല്ലാം ശൂന്യം, എല്ലാം വ്യർത്ഥം. നിയമങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ഒടുങ്ങാത്ത ചുറ്റുപാടുകളും ഇന്നിൻ്റെയും ഇന്നലെകളുടെയും ഒഴികഴിവില്ലാത്ത നൈയാമിക ചട്ടക്കൂടുകളും മാറ്റിമറിച്ച് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുഖങ്ങൾ ഒരുമിച്ച് കാണുന്നൊരു ദാർശനികത ക്രിസ്തു നവമായി തുറന്നു തന്നിരിക്കുന്നു. അതിൽ അവിടെ ദൈവീകഭാവം പ്രതിഫലിപ്പിക്കുന്ന മനുഷ്യമുഖങ്ങൾ ചെറുമയുടെയും ലാളിത്യത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും എളിമയുടെയും മുഖങ്ങളാണ് ദൈവസ്നേഹത്തോട് ഈ ദാർശനികതയിൽ ക്രിസ്തു കൂട്ടിയിണക്കുന്നത്. അവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ തിരുമുഖ ദർശനമാണ്. അതിനാൽ എല്ലാ സഹോദരങ്ങളിലും വിശിഷ്യ എളിയവരിലും പാവങ്ങളിലും ദൈവത്തിൻ്റെ മുഖപ്രസാദവും മുഖപ്രകാശവും കാണുന്നൊരു വീക്ഷണം വളർത്തിയെടുക്കാൻ പരിശ്രമിക്കാം. ഈ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന മാനദണ്ഡമാകേണ്ടതുമാണ്. സഹോദരങ്ങളിൽ, ദൈവത്തെ തുറവോടെ ദർശിക്കാൻ വേണ്ട വെളിച്ചവും വെളിവും പരിശുദ്ധാത്മാവ് നമുക്ക് അനുദിന ജീവിതത്തിൽ നൽകട്ടെ. സ്നേഹത്തിൻ്റെ ദൈവിക വരം അനുദിന ജീവിത ചുറ്റുപാടുകളിൽ തെളിയിക്കണമേ എന്ന് യേശുവിൻ്റെ അമ്മയോടും ഇന്നാളിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം.
മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്തു ജീവിച്ചാലും വാനവരാജ്യത്തെ വാരൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം.
ഗാനമാലപിച്ചത് KJ യേശുദാസാണ്. രചന ഫാദർ ആബേൽ CMI. സംഗീതം ME മാനുവൽ.
പാരിലെനിക്കുള്ള സമ്പത്ത് സർവവും പങ്കിട്ടു പാവങ്ങൾക്കേകിയാലും പാരിലെനിക്കുള്ള സമ്പത്ത് സർവവും പങ്കിട്ടു പാവങ്ങൾക്കേകിയാലും തീക്കുണ്ടിൽ ദേഹം ദഹിക്കാനെറിഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. തീക്കുണ്ടിൽ ദേഹം ദഹിക്കാനെറിഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്തു ജീവിച്ചാലും വാനവരാജ്യത്തെ വാരൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. ത്തിലിന്നു നാം ചെയ്യുന്നതൊക്കെയും നിത്യസമ്മാനം പകർന്നു നൽകും. സ്നേഹത്തിലിന്നു നാം ചെയ്യുന്നതൊക്കെയും നിത്യസമ്മാനം പകർന്നു നൽകും. മർത്യർക്കു ചെയ്യുന്ന സേവനമോരോന്നും കൃത്യമായി ദൈവം കുറിച്ചു വയ്ക്കും. മർത്യർക്കു ചെയ്യുന്ന സേവനമോരോന്നും കൃത്യമായി ദൈവം കുറിച്ചു വയ്ക്കും. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്തു ജീവിച്ചാലും വാനവരാജ്യത്തെ വാരൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആണ്ടുവട്ടം 30-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്. ഇത് പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.